പത്തൊമ്പതാം സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്ന പേർ. അവൾ യെരുശലേംകാരത്തിയായിരുന്നു. യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഏകാഗ്രത ഹൃദയത്തോടെ അല്ലാതാനും രാജ്യത്വം അവൻ ഉറച്ച ശേഷം അവന്റെ തന്നപ്പനായ രാജാവിനെ കൊന്നതിന്റെ കൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തം മരിക്കരുത്. ഓരോരുത്തൻ താൻ തന്റെ സ്വന്തം പാപം നിമിത്തം മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടി വരുത്തി എല്ലാ യഹൂദയിലും ബെന്യാമീനുമായവരെ സഹസ്രാബ്ദന്മാർക്കും ശതാബ്ദന്മാർക്കും കീഴേ പിതൃപൗരമായി നിർത്തി. 25 സംവത്സരം മുതൽ മേലോട്ട് വരെ എണ്ണി കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 300,000 എന്ന് കണ്ടു. അവൻ ഇസ്രായേലിൽ നിന്ന് 100,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി ഉഴുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുത്തിൽ വന്നു, രാജാവ്, ഇസ്രായേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രയീമ്യരോടും കൂടെ തന്നെ ഇല്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴ്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രായേൽ പട കൂട്ടത്തിൽ നിന്ന് കൊടുത്ത 100 താലന്തിന് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അവനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ പ്രേമിൽ നിന്നും അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിനെ വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടച്ചനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പുതാഴ്വരയിൽ ചെന്ന് സീഹിരിൽ 10,000 പേരെ നിഗ്രഹിച്ച് വേറെ 10,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി. പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു. അവരെല്ലാവരും തകർന്നുപോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമാസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമരി മുതൽ ബേത്ത്ഹോർ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് 3000 ആളുകളെ കൊന്ന് അവരെ കൊള്ളയിട്ടു. എന്നാൽ അമാസ്യാവ് ഏതോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേരിയയുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുക എനിക്ക് ദുഃഖം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹൂദ കോപം അമാസ്യാവിന്റെ നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു. നിന്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ ജനസ്വജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതിയുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ന് അവൻ ഒഴിച്ചു പറയിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ടു വെച്ചാകുന്നത് എന്തിനെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി. നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായ യഹൂവിന്റെ മകനായ യോഹവാസിന്റെ മകൻ യോവാസിന്റെ അടുക്കലാളയച്ചു വരിക, നാം തമ്മിൽ ഒത്തുനോക്ക എന്ന് പറഞ്ഞു. ഒന്ന് നോക്ക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യോവാസ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചെന്നാൽ ലബാനുവിന്റെ മുൾപ്പടർപ്പിൽ ലബാനുവിന്റെ ദേവത അരുവിന്റെ അടുക്കൽ ആളയച്ച് നിന്റെ മക്കളെ എന്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു എന്ന് മുൾപ്പടപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏതോ നേരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പുറമാണ് തക്കവണ്ണം നിന്റെ മനസ്സിന് കളിച്ചിരിക്കുന്നു. വീട്ടിലടങ്ങി പാർക്കൊള്ളുക. നീ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്ന എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏതോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശ് പുറപ്പെട്ടു ചെന്നു. അവനും യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേത്ത്ഷെമെശിൽ വെച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. ഓരോരുത്തൻ തന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാഹസിന്റെ മകനായ യോവാശിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത്ഷെമെശിൽ വെച്ച് പിടിച്ച് യെരുശലേമിൽ കൊണ്ടുവന്നു. യെരുശലേമിന്റെ മതിൽ എഫ്രയീമിന്റെ പടിവാതിൽ മുതൽ കോൺപടി വാതിൽ വരെ 400 മുഴം മിഴിച്ചു കളഞ്ഞു. അവൻ ദേവാലയത്തിൽ ഓബേദ് ഏദോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജമ്മക്കാരെയും പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാശിന്റെ മകൻ യോവാശ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യവാസ്ഥാനം യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അമസ്യാവ് യഹൂയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് നിമിത്തം അവൻ ലാഹീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഹീശിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കുന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് യഹൂദയുടെ മൂല നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസ്സിയാവെ കൂട്ടിക്കൊണ്ട് വന്നു. അവന്റെ അപ്പനമായ അമസ്യാവിനെ പകരം രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിലെ പണിയിലെ പണിതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടും ഇവൻ തന്നെ ഉസ്സിയാവ് വാഴ്ച തുടങ്ങുമ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യുഗല്യ എന്ന പേർ. അവൾ യെരുശലേം കാരിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദേവോയത്തിൽ അവനെ ഉപദേശിച്ചിരുന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം എന്ന് അഭിവൃദ്ധി നൽകി. അവൻ പുറപ്പെട്ട് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു. ഗത്തിന്റെ മതിലും യബ്നയുടെ മതിലും അസ്തോദിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫിലിസ്തീനോടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ദൈവം ഫിലിസ്തീനർക്ക് ഗുർബാലിൽ പാർത്ഥാരാധ്യർക്കും നെയ്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. മോന്യരും മുസ്യാവിനെ കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നത് കൊണ്ട് അവന്റെ തുതി മിശ്രമിമ്പരെ പരന്നു. മുസ്യാവി യെരുശലേമിൽ കോൺവാതിക്കലും താഴ്വരവാതിക്കലും തിരുവിങ്കലും ഗോപുരങ്ങൾ പണം ഉറപ്പിച്ചു. അവനെ താഴ്ത്തിയിലും സമസമൂവിയിലും അമ്മരുടെ കുന്നുകാലിക കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു. അനേകം കിണറും കുഴപ്പിച്ചു. അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ അവന് മലകളിലും കർമ്മേരിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഉണ്ടായിരുന്നു. ഉസ്യാവിന് പടയാളികളുടെ ഒരു സൈന്യം ഉണ്ടായിരുന്നു. അവർ രാജസക്കാരനായ ഏയ്യയിലും പ്രമാണിയായ മയേശയും എടുത്ത് എന്ന പ്രകാരം ഗണങ്കണമായ രാജാവിന്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിനെ യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധവീരന്മാരായ പിതൃസ്ഥാനത്തലവന്മാരുടെ അകത്തു 2600 അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തവരായി 307500 പേരുള്ള ഒരു സൈന്യബലമുണ്ടായിരുന്നു. ഉസ്യാവർക്ക് സർവ്വ സൈന്യത്തിനും തന്നെ പരിചാകുന്നം, തലക്കോരിയ, കവചം, മില്ല്, കവണിക്കല്ല് എന്നിവ ഉണ്ടാക്കി കൊടുത്തു. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെ കൊത്തളങ്ങളുടെയും മേൽ വെക്കേണ്ടതിന് കൗശല പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീർന്നവയ്ക്കത്ത വണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ സ്ഥിതി ബഹുദൂരം പറയുന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയുടെ കുറ്റം ചെയ്ത് ധൂപടത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തിയെന്നു. ഉസ്സിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. അവൻ പുരോഹിതരോട് കോപിച്ചുകൊണ്ടിരിക്കയാൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാങ്കെ അവന്റെ നെറ്റിമേൽ പുഷ്പം പൊങ്ങി. മഹാപുരോഹിതനായ സര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ പുഷ്പം പിടിച്ചിരിക്കുന്നത് കണ്ടു. കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്നും പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചത് കൊണ്ട് അവൻ തന്നെയും പുറത്തു പോവാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഉസ്സിയാവ് രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് പ്രശ്നമായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവന്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായ ദേശത്തിലെ സഹജനത്തിനായ പാലനം ചെയ്തു വന്നു. ഉസ്സിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ആമോസിന്റെ മകനായ ഉസ്സിയാ പ്രവാചകനെ എഴുതിയിരിക്കുന്നു. ഉസ്സിയാവ് അവന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞു. അവൻ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 സംവത്സരമായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് രൂശ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്ത പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്തം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ നേരത്തെ പടിവാതിൽ പണിതു. ഓഫേലിലെ മതിലും അവൻ വളരെ പണിതുറപ്പിച്ചു. അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനത്തിൽ വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമോന്യരുടെ രാജാവിനോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ചു. അമോന്യർ അവന് ഒരു ആണ്ടിൽ തന്നെ 100 വാലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ യോഥാം തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല യുദ്ധങ്ങളും അവന്റെ പ്രവൃത്തികളും ഇസ്രായേലിലും യഹൂദയിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. എന്നാൽ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായ ഉള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവയെ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിന് കീഴിലും ബലിവഴിച്ചും ധൂപം കാട്ടിയും പോകുമാകിയാൽ അവന്റെ ദൈവമായ യഹോവനെ ആരാം രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ചു. അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമസ്കിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രെമല്യാവിന്റെ മകനായ പെക്കഹ് യഹൂദയിൽ 120,000 പേരെ ഒരേ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു. എഫ്രയീം വീരനായ സിക്രി രാജകുമാരനായ മഹേശയെയും രാജധാനി വിചാരകനായ അഫ്രീക്കാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കനെയും കൊന്നുകളഞ്ഞു. ഇസ്രായേലിൽ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 200,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. വളരെ കൊള്ളയിട്ടു. കൊള്ളയും സമേരിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഓദേദ് എന്ന പേരായ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ സമേരയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റിരുന്നവരോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദയോട് കോപിച്ചിരിക്കുകൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സമരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദരെയും യെരുശലേമരെയും ദാസിദാസന്മാരായി കീഴടക്കാൻ ഭാവിക്കുന്നു. നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവമായ യഹോവയോടുള്ള അകൃത്യങ്ങളില്ലയോ? ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പിൻ. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പിൻ. അല്ലെങ്കിൽ യഹോവയുടെ കോപവും ഗ്രഹവും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. അപ്പോൾ യോഹന്നാന്റെ മകൻ അസര്യാവ്, ബെനിശല്മോത്തിന്റെ മകൻ ബെരഖ്യാവ്, ശൽമൂമിന്റെ മകൻ ഹിസ്ക്യാവ്, ഹദ്ലയായുടെ മകൻ ആമാസ എന്നിങ്ങനെ എഫ്രയീം തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് തീർത്തുന്നു. അവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്. നാം തന്നെ യഹോവയുടെ അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും ആർത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു. നമുക്ക് വലിയൊരു അതിർത്തിയുണ്ട്. ഉഗ്രകോപം ഇസ്രായേലിന്മേലിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാരും സർവസഭയും കാൺകെ ആയുധവാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ച് പേർച്ചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടിയവരിൽ നക്തന്മാരായവരെയൊക്കെയും കൊള്ളയിലെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു അവരെ വിടിപ്പിച്ച് ചെരുപ്പ് വിടിവിച്ച് അവർക്ക് നിർമാനം കുടിപ്പാനും കൊടുത്തെണ്ണയും ധരിപ്പിച്ച് ക്ഷീണിച്ചുപോയവരെയൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഇന്ത പട്ടണമായ യെരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്നാക്കി ചമരിയേക്ക് മടങ്ങിപ്പോയി. ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ച് ഏദോമ്യർ പിന്നെയും വന്ന് യഹൂദിയെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഫിലിസ്ത്യരും താഴ്ത്തിയിലും യഹൂദയുടെ തക്കമുള്ള പട്ടണങ്ങളെ ആക്രമിച്ചു. ബേത്ത്ശേമെശും അയ്യാലോനും ഗെദേരോത്തും സെബോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിമ്നയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചോടപ്പാർത്തു. ഇസ്രായേൽ രാജാവായ ആഹാസ് യഹൂദയിൽ നിർമര്യാദം കാണിച്ച് യഹോവയുടെ മഹാദ്രോഹം ചെയ്തു. അതുകൊണ്ട് അവന്റെ നിമിത്തം യഹോവ യഹൂദയെ താഴ്ത്തി. അശ്ശൂർ രാജാവായ തിൽഗത്ത് പിന്നെ സർ അവന്റെ അടുക്കൽ വന്നിട്ട് അവനെ ബലപ്പെടുത്താതെ ഞെരുക്കിയുള്ളൂ. ആഹാസയോടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ അടുത്തിൽ നിന്നും കവർന്നെടുത്തു, ആശൂർ രാജാവിന് കൊടുത്തു. എങ്കിലും ഇതിനാൽ അവന് സഹായമുണ്ടായില്ല. ആഹാസ് രാജാവ് തന്റെ കഷ്ടകാലത്ത് കൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു. പിന്നിങ്ങനെ എന്നാൽ ആരാം രാജാക്കന്മാരുടെ ദേവന്മാരവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കും എന്ന് പറഞ്ഞു അവൻ തന്നെ തോൽപ്പിച്ച ദമ്മശകത്തിലെ ദേവന്മാർക്ക് ബലി കഴിച്ചു. എന്നാൽ അവ അവനും ഇല്ലാ ഇസ്രായേലിനും നാശകരമായി ഭവിച്ചു. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ച് യഹോവയാലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു യെരുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. അന്യ ദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവർ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികളെ ഉണ്ടാക്കി തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവൃത്തികളെ അദ്ദേഹം യഹൂദയിലും ഇസ്രായേലിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ യെരുശലേം നഗരത്തിൽ അടക്കം ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ കൊണ്ടുവന്നില്ലതാനും അവന്റെ മകനായ ഹിസ്കിയാവ് അവന് പകരം രാജാവായി. ഹിസ്കിയാവ് 25 വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്ന് പേർ. അവൾ സഖര്യാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്ത പോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കെ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞതെന്നാൽ, ലേവ്യരെ എന്റെ വാക്ക് കേൾപ്പീന്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അലന്ന നീക്കിക്കളവീം. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കൽ നിന്ന് മുഖം തിരിച്ചതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ച് വിളക്ക് കെടുത്തി. വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദയിലെയും യെരുശലേമിന്റെയും മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവൻ അവരെ നെടുക്കത്തിനും മുമ്പരപ്പിനും ഹാസ്യത്തിനും വിഷമമാക്കി വിഷയമാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ വാണിലാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇതിൽ നിന്നും പ്രവാസത്തിലാകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ഉഗ്രഹവും നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്. തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തന്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരെ ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഹത്യാരിൽ അമാസായി മകൻ മഹത്ത്, അസരിയാവിന്റെ മകൻ യോവേൽ, നെരിയാരിൽ അബ്ദിയുടെ മകൻ കീച്ച്, ഹെല്ലേലിന്റെ മകൻ അസരിയാവ്, സേന്യരിൽ സിന്നിയുടെ മകൻ യോവാഹ്, യോവാഹിന്റെ മകൻ യദേൻ, എലിസാഫിനിൽ സിമ്രി, യെയുവേൽ, ആസാഫിയരിൽ സഖര്യാവ്, മധ്യന്യാവ്, ഹൊമാന്യരിൽ യഹുവേൽ, ഷിമയി, യദുധുനിൽ ഷിമയാവ്, ഉസിയേൽ എന്നീ ലേവ്യർ എഴുന്നേറ്റ് തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചു കൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോയുടെ വചനപ്രകാരം രാജാവിന്റെ കൽപ്പന അനുസരിച്ച് യഹോയുടെ ആലയത്തിലെ വെടിപ്പാക്കുവാൻ വന്നു. പുരോഹിതന്മാർ യഹോയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു. യഹോയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിലിട്ട് കളഞ്ഞു. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരി പറഞ്ഞു തുടങ്ങി. 7-ാം തീയതി അവർ യഹോയുടെ മണ്ഡപത്തിലെത്തി. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോയുടെ ആലയം വിശുദ്ധീകരിച്ച് 1-ാം മാസം 16-ാം തീയതി തീർത്തു. യഹിസ്കിയ രാജാവിന്റെ അടുക്കൽ അകത്ത് ചെന്നു. ഞങ്ങൾ യഹോയുടെ ആലയം മുഴുവനും ഹോമപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിന്റെ മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി ആഹാസ് രാജാവ് തന്റെ വാഴ്ചക്കാലത്തിന്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവ യഹോയുടെ ആ പീഠത്തിന്റെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞു. യഹിസ്കിയ രാജാവ് കാലത്ത് എഴുന്നേറ്റ് നഗരങ്ങളെ കൂട്ടി യഹോയുടെ ആലയത്തിലേക്ക് ചെന്നു. അവൻ രാജ്യത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളകളെയും 7 ആട്ടുകൊറ്റങ്ങളെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായി 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അവയെ യഹോയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ അവർ കാളകളെ അറുത്തു. പുരോഹിതന്മാർ രക്തം വാങ്ങി യാഗപീഠത്തിന്മേൽ തളിച്ചു. ആട്ടുകൊറ്റന്മാരെ അറുത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു. കുഞ്ഞാടുകളെ അറുത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് പിന്നെ അവർ പാപയാഗത്തിനുള്ള വെള്ളാട്ടുകൊറ്റന്മാരെ രാജാവിന്റെയും സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈവച്ച് പുരോഹിതന്മാർ അവയെ അറുത്തു. എല്ലാ ഇസ്രായേലിനും പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ പാപയാഗമായി അർപ്പിച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി മഹായാഗവും പാപയാഗവും കഴിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അവൻ ദാവീദിന്റെയും രാജാവിന്റെ മകനായ ഗാദിന്റെയും നാഥാൻ പ്രവാചകന്റെയും കൽപ്പനപ്രകാരം ലേവ്യരെ കൈത്തളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവാലയത്തിൽ നിർത്തി. അങ്ങനെ പ്രവാചകർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു. ലേവ്യർ ദാവീദിന്റെ വാദ്യങ്ങളോട് പുരോഹിതന്മാർ കാഹളത്തോടും കൂടെ നിന്നു. പിന്നെ ഹേസ്യാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു. ഹോമയാഗം തുടങ്ങുമ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി. ഉടനെ സർവസഭയും നമസ്കരിച്ചു. സംഗീതക്കാർ പാടുകയും കാഹളക്കാർ ഊതുകയും ചെയ്തു. ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നതുവരെ ചെയ്തുകൊണ്ടേയിരുന്നു. യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവ് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും മണങ്ങി നമസ്കരിച്ചു. പിന്നെ ഹിസ്കിയാവ് രാജാവ് പ്രഭുക്കന്മാരും ലേവ്യരോടും ദാവീദിന്റെയും ആസാഫ് ദർശകന്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു. അവർ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തലമുനിച്ച് നമസ്കരിച്ചു. നിങ്ങളിപ്പോൾ യഹോവയ്ക്ക് നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു. അടുത്തു വന്ന യഹോവയുടെ ആലയത്തിൽ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും കൊണ്ടുവരുവേൻ എന്ന് ഹിസ്കിയാവ് പറഞ്ഞു. അങ്ങനെ സഭ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവർ എല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള 70, ആട്ടുകൊറ്റന്മാർ 100, കുഞ്ഞാട് 200 ഇവയൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗത്തിനായി ഇരുന്നു. നിവേദിത വസ്തുക്കളോ 600 കാളയും 3000 ആടുമായിരുന്നു. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം ചൊല്ലിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളം പുരോഹിതന്മാരെയൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാന യോഗങ്ങൾക്കുള്ള മേധസ്സിനോടും യോഗമയാഗങ്ങൾക്കുള്ള മാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ദൈവം ജനത്തിനൊക്കെയും അതിന്റെ ഹിസ്കിയാവും സകലജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. അനന്തരം ഹിസ്കിയാവ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിക്കേണ്ടതിന് യെരുശലേമിലെ യഹോവയുടെ ആലയത്തിലേക്ക് വരുവാൻ എല്ലാ ഇസ്രായേലിന്റെയും യഹൂദയുടെയും അടുക്കൽ ആളയച്ചു. എഫ്രൈമിനും മനശ്ശെക്കും എഴുത്തുമെഴുതി 2-ാം മാസത്തിൽ പെസഹ ആചരിക്കണമെന്ന് രാജാവും അവന്റെ പ്രഭുക്കന്മാരും യെരുശലേമിലെ സർവ്വസഭയും നിർണയിച്ചിരുന്നു. പുരോഹിതന്മാർ വേണ്ടുന്നത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരുശലേമിൽ ഒരുമിച്ച് കൂടായം ഇരുന്നതുകൊണ്ട് സമയത്ത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അക്കാര്യം രാജാവിനും സർവ്വസഭയ്ക്കും സമ്മതമായി. അങ്ങനെ അവർ യെരുശലേമിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ വരേണ്ടതിന് ബേർശെബ മുതൽ ദാൻ വരെ എല്ലാ ഇസ്രായേലിന്റെ ഇടയിലും പരസ്യമാക്കേണ്ടതിന് ഒരു തീർപ്പുണ്ടാക്കി. അവർ ബഹുകാലമായിട്ട് അത് വിധി പോലെ ആചരിച്ചിരുന്നില്ല. അങ്ങനെ ഒട്ടാളർ രാജാവിന്റെയും പ്രഭുക്കന്മാരുടെ എഴുത്തുകൾ എല്ലാ ഇസ്രായേലിന്റെയും യഹൂദയുടെയും ഇടയിൽ കൊണ്ടുപോയി രാജകൽപ്പന പ്രകാരം പറഞ്ഞ എന്തെന്നാൽ, ഇസ്രായേൽ മക്കളെ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമായ യഹോവ നിങ്ങൾ അശ്ശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ശേഷത്തിന്റെ അടുക്കലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിഞ്ഞുകൊള്ളുവേൻ. തങ്ങളുടെ പിതാക്കന്മാരോടുള്ള ദൈവം യഹോവയുടെ അകൃത്യം ചെയ്തു. നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയുടെയും പോലെ നിങ്ങൾ ആകരുത്. അവൻ അവനെ ദാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ കാണുന്നുവല്ലോ. ആകിയാൽ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങൾ ദുശാഠ്യം കാണിക്കരുത്. യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊള്ളുവേൻ. അവൻ സദാകാലത്തേക്കും വിശദീകരിച്ചിരിക്കുന്നു. അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളെ വിട്ടു മാറേണ്ടതിന് അവനെ സ്വീകരിച്ചു. നിങ്ങൾ യഹോവയിലേക്ക് വീണ്ടും തിരിയുമെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരും പുത്രന്മാരും തങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവരോട് കരുണ ലഭിച്ചു ഈ ദേശത്തിലേക്ക് മടക്കി വരുത്തും. നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയുമുള്ളവനല്ലോ. നിങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നുവെങ്കിൽ അവൻ നിങ്ങളെ നോക്കാതെ വണ്ണം മുഖം തിരിച്ചു കളയുകയില്ല. അങ്ങനെ ഒട്ടാളർ എഫ്രൈമിന്റെയും മനുഷ്യരുടെയും ദേശത്തെ പട്ടണം തോറും സബൂലന്മാരെ സഞ്ചരിച്ചു. അവരോ അവരെ പരിഹസിച്ച് നിന്നിച്ചു കളഞ്ഞുവെങ്കിലും ആശേരിലും മനശയിലും സബൂലിലും ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിലേക്ക് വന്നു. യഹൂദയിലും യഹോവയുടെ വചനപ്രകാരം രാജാവും പ്രഭുക്കളും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐക്യമത്വം കൽവാൻ തൽക്കണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. അങ്ങനെ 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കാൻ ഭൂജനം ഏറ്റവും വലിയ ഒരു സഭയായി യെരുശലേമിൽ വന്നുകൂടി. അവർ എഴുന്നേറ്റ് യെരുശലേമിൽ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെ നീക്കിക്കളഞ്ഞു, സകല ദുർവർഷങ്ങളെ എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. ദൈവമേശുവിനക്ക് യോഗ്യമാവും ബാറയ്ക്കുമോ?
പിതാവിനും പുത്രനും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീ ഏകദൈവത്തിന്റെ വലുതിന് നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും അനുഗ്രഹീതമായ ദിനം നമുക്ക് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ക്രിസ്തുവിന്റെ ചുവട്ടിൽ, ക്രിസ്തുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സംഗമിക്കുവാൻ നമുക്ക് ഒരുക്കി തന്ന ആയുസ്സിനെയും ആരോഗ്യത്തെയും ദൈവത്തെ സ്തുതിക്കാം. നാമായിരിക്കുന്ന സ്ഥാനത്തെയും ഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹീതമായ ഈ കൂട്ടായിലെ പങ്കാളികളായി അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ അടുത്ത കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയില് ആരംഭിച്ചവരും നടത്തിക്കൊണ്ടുപോകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക്കൻ അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന ലേഖിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ അനുഗ്രഹീതമായ കൂട്ടായ്മ, നമ്മുടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ എൽദോ മോബിൽ കൂടി കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കർത്തൃകൃപയെ കൂടുതൽ ലഭ്യമാക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആരംഭിക്കും, അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നടത്തപ്പെടുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ നമുക്ക് സുപരിചിതമായ ഗീതം നമുക്ക് സമർപ്പിക്കാം. നമ്മളെല്ലാവർക്കും വളരെ അറിയാവുന്ന അവിടെ കണക്ട് ആയില്ലേ മാമനച്ചൻ? മാമനച്ചൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് എന്നുള്ള ഗീതം നമുക്ക് ചേർന്ന് ഈ സമയത്ത് പോകണം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിരുമാനുള്ളൂ മനശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമവനുടെ ചുവടുകളെ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ എന്റെ ആവശ്യ ഏറ്റമടുത്ത സഹായകന്താ എന്റെ ആവശ്യങ്ങളെല്ലാം മാറിയിടുന്ന ഏറ്റമടുത്ത സഹായകന്താ ദൈവദൂപനാശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ മനോവേദന മനശോധന മമ ജീവിത പാതയമി മനോവേദന മനശോധന മമ ജീവിത പാതയമി ആത്മനാഭനാവൻ അറിച്ചാരി ഞാൻ ശ്വസിക്കും മാറാതേരിടുമ്പോൾ ആത്മനാഭനാവൻ മറിച്ചാരി ഞാൻ ശ്വസിക്കൂ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ എന്റെ ആയുസിനമോക്കയും തന്റെ നാമമഹത്വത്തിനാ എന്റെ ആയുസിനമോക്കയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുവാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുവാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോടുകളെ
പ്രാർത്ഥന നടത്താം. അടയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തതിനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട്
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ,
രക്ഷിച്ചോളമേ. തുടർന്നാൽ രാജ്യം
കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം.
പറയ്ക്കുമോ ദൈവമേ എന്ന് പറയുമ്പോൾ നമസ്കാരത്തിലല്ലാതെ ജാതി പുറപ്പെട്ടു പോയില്ല എന്ന് എൻ്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വൈദ്യായ സാത്താനെ ഓടിച്ചു പുറത്താക്കുവാൻ വേണ്ടി നോയമ്പ് ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയം കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്നും നല്ല ഏകപുത്രൻ ഞങ്ങളെ വിടത്തിയെങ്കിലും ഞങ്ങളുടെ ദുഷ്ട പ്രവൃത്തികളിൽ നിന്നും പിന്നെയും അവന്റെ അടിമയിൽ പെട്ടുപോയിരിക്കുന്നു. അയ്യോ നോയി പോലെ അടിമയിൽ നിന്നും രക്ഷിക്കപ്പെട്ട് എന്നെ പെരുന്നാളുകൾ ദൈവപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ സ്വന്തം നീതിയെ രക്ഷിക്കപ്പെടുന്ന ഒരുവനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നോയിമ്പിലോ സംസ്കാരത്തിലോ അല്ല നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ഞങ്ങളെ കൈവിട്ട് കളയരുത്. കരയുടെ വാതിൽ ഞങ്ങളെ നേരെ അടച്ചു കളയരുത്. സന്തോഷത്തിന്റെ പെരുന്നാൾ ഞങ്ങളെ ദുഃഖിപ്പിക്കാൻ ഇടയാവുകയും അരുത്. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണ പാനീയങ്ങളാലും പുറമേ മാത്രമല്ല ദുർവിചാരങ്ങളായും ദുഷ്പ്രവൃത്തികളാലും ഞങ്ങളുടെ പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് ദൈവിക ആഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവേശപ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ.
ായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും നമ്മൾ ഒരുമിച്ച് ഈ ധന്യമാറുന്ന ദിനം ഈ പ്രഭാതത്തിൽ കർത്തൃകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദിനം എല്ലാവരെയും ആമുഖമായിട്ട് സ്വാഗതം ചെയ്തെങ്കിലും വീണ്ടും ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ നോമ്പിന്റെ നോമ്പ് നമ്മൾ ആരംഭിച്ചു. പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 25 ദിനം നോമ്പ് നോറ്റുകൊണ്ട് ജീവിതത്തിന്റെ ഈ ആഴ്ചയിൽ ഒരിക്കൽ കൂടി ഈ ലോകത്തിൽ ജീവിച്ച് നമ്മുടെ കർത്താവായ ഈശമ്പുരാന്റെ തിരുജനനത്തെ ആഘോഷപൂർവ്വം ആരാധനപൂർവ്വം വരവേറ്റുകൊണ്ട് തിരുജനനത്തെ വിശ്വാസപൂർവ്വം പ്രഖ്യാപിക്കത്തക്കവണ്ണം ഈ നോമ്പ് നമ്മളെ ഭക്തിയിൽ ഊട്ടിയുറപ്പിക്കുന്നു. ബേദലഹേമയിൽ ഇറങ്ങി അവതരിച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും വീണ്ടും ഓരോ നിമിഷവും പുനർജനിക്കുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹീതമായ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തോടനുബന്ധിച്ചുള്ള ദിനങ്ങളൊക്കെ നമ്മളെ കൂടുതൽ ആത്മീയമായി കരിപ്പിടിപ്പിക്കുവാൻ തക്കവണ്ണം സഭ ശ്രേഷ്ഠമായ ചിന്തകളും വിചാരങ്ങളും ദേവൻകുലം ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് തന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്നു. വരുന്ന ഞായറാഴ്ച കർത്താവിന്റെ മുന്നോടിയായ പരിശുദ്ധ യോഹന്നാൻ സ്ഥാപകന്റെ ജനനത്തിന്റെ ഞായറാഴ്ചയായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ സ്ഥാപകൻ നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന സാന്നിധ്യമായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിനും യോഹന്നാൻ സ്നാപകന്റെ ജീവിതവും ദൈവത്തിന്റെ നീതിബോധവും ക്രിസ്തു ദൈവത്തിലുള്ള സമർപ്പണ ജീവിതവും ഒക്കെ നമ്മൾ ധ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ യോഹന്നാൻ സ്നാപകന്റെ ഒക്കെ മധ്യസ്ഥത നമുക്ക് സഭയ്ക്കെപ്പോഴും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിനങ്ങളിൽ പ്രധാനമായി ഓർക്കാനുള്ള രണ്ട് പ്രത്യേകത, പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവയുടെ 44th ഓർമ്മയാണ്. ദേവലോകം കാതോലിക്ക അർമേനിയയിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. മലങ്കര സഭയുടെ സൗമ്യ സാന്നിധ്യം എന്ന് എപ്പോഴും കാതോലിക്കമാരുടെ പട്ടികയിൽ സഭ അനുസ്മരിക്കുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് ഔഗേൻ ബാവ. അതോടൊപ്പം തന്നെ ഈ അടുത്ത നാളുകളിൽ സഭാ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉയർന്ന നാമമാണ് ഔഗേൻ ബാബയുടെ നാമം. കാരണം സഭയുടെ ഏറ്റവും പീഡന കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് വേണ്ടി മർദ്ദനം വരെ ഏറ്റ് സഭാ വിശ്വാസവും മർത്തോമാ സ്ലിഗായുടെ ഭാരതീയ പൈതൃകവും ഒക്കെ ഉയർത്തിക്കാണിക്കാനായിട്ട് വിശ്വാസപൂർവ്വം ഉയർത്തിക്കാണിക്കാനായിട്ട് ശ്രമിച്ച ഒരു വലിയ ശ്രേഷ്ഠ പിതാവാണ് പരിശുദ്ധ ഔഗേൻ ബാബ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ സ്വർഗത്തിൽ നിക്ഷേപിച്ച കണ്ണുനീരിന്റെ പ്രതിഫലമായിരിക്കാം ഇന്ന് സഭയ്ക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ കോടതി വിധികളും മറ്റും ഒക്കെ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഭ ഭാരത സഭയുടെ സ്വാതന്ത്ര്യത്തിനും ഭാരത സഭയുടെ സ്വതന്ത്രമായ ആരാധനയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് യത്നിച്ച പിതാവാണ്. തീർച്ചയായിട്ടും ആ പിതാവിനെ സ്നേഹപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയും മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ആത്മീയതയുടെ നിറകുടം എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന മാത്യു സ്മാർ പത്രമാസ്പത്രാപൊലിത്തയുടെ 7th ഓർമ്മയുടെയാണ് 9th തീയതി. തീർച്ചയായിട്ടും ഈ ഭദ്രാസനത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് ഭദ്രാസനത്തിൽ ആത്മീയതയ്ക്ക് ഒരു ശ്രേഷ്ഠമായ ആഴമായ രൂഢമൂല്യമായ അടിത്തറ പാകിയ ഒരു ശ്രേഷ്ഠ പിതാവാണ്. സ്വർണവാസരിമേനി. ആ പിതാവും ഒരുപക്ഷെ എല്ലാവരും ഒരു വിശുദ്ധിയോടെ കാണുന്ന ഒരു പിതാവാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്ക് എപ്പോഴും കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ട് പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയിലും നമ്മൾ ഓർക്കുകയും ഈ പ്രാർത്ഥനയ്ക്ക് അവരുടെ മധ്യസ്ഥത ഈ സമയത്ത് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട റോയ് അച്ഛൻ എന്ന് നമ്മൾ സ്നേഹാദരവോടെ നമ്മൾ വിളിക്കുന്ന ഫിലിപ്പ് മാത്യു അച്ഛനാണ്. അച്ഛന് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ വർഷവും അച്ഛൻ രണ്ടു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയില് സംബന്ധിക്കുകയും ശ്രേഷ്ഠമായ ദൂത് ഒന്നും അനുഗ്രഹിക്കുകയും ചെയ്തു. ഏത് സമയത്ത് അമേരിക്കയിൽ വന്നാലും ഒരു മടിയും കൂടാതെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഇത് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്ത ഒരു അനുഗ്രഹീത വൈദികനാണ്. ഞാൻ നേരത്തെ അച്ഛനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പട്ടാരക്കര ഭദ്രാസുരത്തിലെ വൈദികനാണ്. സഭയുടെ ഭദ്രാസിന്റെ വിവിധ തലങ്ങളിൽ പല സ്തുത്യമായ ശുശ്രൂഷ അച്ഛൻ നിർവഹിക്കുന്നു. അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരില് വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ചേർന്ന് ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
കേക്കാവ ഞങ്ങളെ
കേക്കാവ പറഞ്ഞോളൂ. കേക്കാവ
എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെറിയ പഴയ ഗീതം. യാഹെന്ന ദൈവം എന്നിടയനവും,
യാഹെന്ന ദൈവം
തിരുവചനധ്യാനത്തിനായി പ്രിയ രവി അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രയർ വലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹമുണ്ട്. ഒരിക്കലൂടെ ഇതിൽ പങ്കാളിയാകുവാൻ ലഭിച്ച ഭാഗ്യകരങ്ങളെ അനുഭവിച്ച് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവസ്ഥാനത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമായ നോമ്പിന്റെ കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ക്രിസ്തു നമ്മിൽ ഉരുവാകുവാനും നമ്മൾ വളരുവാനും നമ്മൾ ജീവിക്കുവാനും കഴിയുന്ന അതിശ്രേഷ്ഠമായ ധന്യതയുടെ അനുഭവങ്ങളായി നമുക്ക് രൂപപ്പെടുത്തുവാൻ ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ജ്ഞാനചിന്തയ്ക്കായി ഒരു വാക്യം സമർപ്പിക്കുകയാണ്. സംഖ്യാപുസ്തകം 14:1 രണ്ടാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14:1 ഒന്നാം വാക്യം. അപ്പോൾ സഭയൊക്കെ ഉറക്കെ നിലവിളിച്ച് ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഒരിക്കലൂടെ വായിക്കുന്നു. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും രാത്രിയുടെ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ടാണ്. വേദപുസ്തക ചരിത്രത്തിലെ ആദ്യ രാത്രി ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ഉരുണ്ടായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കി. ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു. ഇരുട്ടിന് രാത്രി എന്നും വെളിച്ചത്തിന് പകലെന്നും പേരിട്ടു. അങ്ങനെ സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്നാണ് നമ്മൾ ആദ്യ ഭാഗത്ത് വായിക്കുന്നത്. അവിടെയാണ് രാത്രിയുടെ ആരംഭത്തെ നമ്മൾ കാണുന്നത്. വെളിപാട് പുസ്തകം അവസാന അധ്യായത്തിലേക്ക് 22:5 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ ഇനി അവിടെ ആവശ്യമില്ല. അഥവാ രാത്രി എന്നത്തേക്കുമായി അവസാനിക്കുന്ന ഒരു അനുഭവമാണ്. വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഈ വേദഭാഗത്ത് നിങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അന്ധകാരനിബിഡമായ ജീവിതത്തിൽ നിന്ന് അന്ധകാര മുട്ടും പോലും ഇല്ലാത്ത പ്രകാശത്തെ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവത്തെ പ്രദാനം ചെയ്യുവാൻ ദൈവവചന പഠനവും ധ്യാനവും നമ്മെ സഹായിക്കുന്നതാണ് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും ആ വേദഭാഗത്ത് കാണുന്ന ഒരു പരാമർശമാണ് സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു എന്നുള്ളത്. വേദപുസ്തക ചരിത്രത്തിൽ പല വിധത്തിലുള്ള നിലവിളികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നതിനെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ പരാമർശമുണ്ട്. കുരിശ് ചുമന്നുകൊണ്ട് യേശു തമ്പുരാൻ കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോൾ തന്റെ പിന്നാലെ കരഞ്ഞു വരുന്ന സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. ഇങ്ങനെ തുടങ്ങി നിലവിളിയുടെ. അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ നാളിൽ രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. അതിലൊരാളിനെ എടുക്കും, മറ്റൊരാളിനെ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്നിങ്ങനെ ഒരു വേർതിരിവിന്റെ അനുഭവങ്ങളെ ഒക്കെ നമുക്ക് ഈ കരച്ചിലിന്റെയും നിലവിളിയുടെയും പശ്ചാത്തലത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം 13-ാം അധ്യായത്തിലാണ് ആരംഭിക്കുന്നത്. ഇസ്രായേൽ ജനം പാരാൻ മരുഭൂമിയിൽ മോശയുടെ നേതൃത്വത്തിൽ പാളയം അടിച്ചു കിടക്കുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് മോശ അയക്കുന്നതാണ് വേദഭാഗത്തിന്റെ പശ്ചാത്തലം. ആ ദേശം എങ്ങനെയുള്ളതെന്ന് കണ്ടറിഞ്ഞ് മടങ്ങി വരാനായിട്ട് അവരെ അറിയിച്ചു. എന്നാൽ 12 പേര് പോയി മടങ്ങി വരുമ്പോൾ 10 പേർക്ക് ഒരഭിപ്രായവും 2 പേർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായവും ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിച്ചു. എന്നാൽ ജനം 12-ൽ 10 പേര് പറഞ്ഞ, അഥവാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ജനാധിപത്യപരമായി നോക്കുമ്പോൾ ഭൂരിപക്ഷ അഭിപ്രായമുള്ള ആളുകളുടെ അഭിപ്രായത്തോട് ജനമല്ല യോജിച്ചു. എന്നാൽ 2 പേർ മാത്രമാണ് അതിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞത്. അത് യോശുവയും കാലേബുമാണ്. അവർ പറഞ്ഞു, ദേശം ഏറ്റവും മനോഹരമായ ദേശമാണ്, ഏറ്റവും സമ്പൽ സമൃദ്ധമായ ദേശമാണ്. എന്നാൽ അവിടെയുള്ള ആളുകൾ അതിനായകന്മാരാണെങ്കിലും ഇന്നു വരെ നമ്മുടെ ജീവിതയാത്രയിൽ നാം വിജയം ഭരിച്ച് മുന്നേറിയത് നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ സാധ്യതകളോ ആയിരുന്നില്ല. എന്നാൽ ദൈവം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ കീഴടക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ജനം 10 പേരുടെ ശബ്ദത്തിന് വില കൊടുക്കുകയും അവരതിനോട് യോജിക്കുകയും ചെയ്തു. അവരെല്ലാവരും മോശയ്ക്ക് നേരെ പിറുപിറുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലാനായിട്ട് കൊണ്ടുവന്നത്? അവിടെ പറവോന്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ മനോഹരമായിരുന്നല്ലോ, സന്തോഷമായിരുന്നല്ലോ എന്ന് ഒരു ചിന്തിക്കുകയാണ്. അങ്ങനെ അവരുടെ ഇതുവരെയുള്ള യാത്ര നിഷ്ഫലമായി എന്നുള്ള ഒരു ബോധ്യത്തോടെ അവിടെ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ചിത്രമാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. എന്നാൽ ഇതിന്റെ പിൻചരിത്രം, പിന്നീടുള്ള ചരിത്രം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴറിയാം, ഈ ജനമെല്ലാം മരുഭൂമിയിൽ മരിച്ചു വീഴുന്നതിനെ കാലഘട്ടം വരെ അവരെ മരുഭൂമിയിലൂടെ ഉഴുന്നു നടക്കുമാറാക്കി. യോശുവയും കാലേബും അല്ലാതെ മോശ ഉൾപ്പെടെ എല്ലാവരും മരുഭൂമിയിൽ കെട്ടടഞ്ഞു. യോശുവയും കാലേബും മാത്രമാണ് കനാൻ ദേശം പ്രവേശിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്ര പരിശുദ്ധമായ നോക്കിലൂടെ നാം മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ സ്വർഗീയമായ മഹത്വത്തെ ദർശിക്കുവാനും സ്വർഗീയമായ അനുഭവങ്ങളെ പ്രാപിക്കുവാനും ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ ശക്തിയും പ്രാപിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഈ നോമ്പിന്റെ ഘടകമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു മുന്നാസ്വാദനം ചെയ്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ജീവിതത്തെ നടത്തുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിച്ച് നിലവിളിച്ച് കരയാൻ ഇടയാകാതെ തന്നെ നമ്മുടെ ജീവിതത്തെ നാം കെട്ടുറപ്പോടെ മുന്നോട്ട് നയിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിയുടെ നാളിലുണ്ട്. നമ്മുടെ ജീവിത പങ്കാളിക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്തതാണ് കർത്താവിന്റെ ന്യായവിധിയുടെ നാൾ. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഉണ്ടാകാവുന്ന പ്രയാസ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആ നിലവിളിയുടെ അനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ തക്കവണ്ണം വളരെ കരുതലോടെ നമ്മുടെ ജീവിതം നയിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോശ ഇസ്രായേൽ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരെ അയക്കുമ്പോൾ അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. 13:17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. മോശ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട് നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏത് വിധമുള്ളത് അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവി നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരും. ഇതാണ് മോശ ഈ 12 പേർക്ക് നൽകുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കപ്പെടേണ്ട നിർദ്ദേശങ്ങളായി തന്നെ നമുക്ക് കണ്ടുകൊണ്ട് വേണം ഈ വേദഭാഗത്തെ ധ്യാനിക്കുവാനായിട്ട്. സ്വർഗീയ കനാനെ ഉറ്റുനോക്കി ജീവിക്കുന്ന നാം നമ്മുടെ ജീവിത പ്രയാണ യാത്രയിൽ അത് പൂർത്തീകരിക്കുവാൻ തന്നെ സഹായിക്കുന്ന ചില ചിന്തകളാണ് ഈ വേദഭാഗത്തിലുള്ളത്. ഒന്നാമത് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വഴി പോകണം. ഏതാണ് വഴി എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, തെക്കേ ദേശത്തേക്കുള്ള വഴിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ വഴി പോകണം. അതുകൊണ്ട് നമുക്ക് ഏതാണ് വഴി എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. ഇന്നത്തെ ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു അഡ്രസ്സ് നമ്മൾ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴികളൊക്കെ അതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള വഴി, ട്രാഫിക് ഒഴിവുള്ള വഴി ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അന്ന് ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ വഴി പോകണം എന്നാണ്. ഏതാണ് ആ വഴി? നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടതാണ്. യിർമ്യാ പ്രവചന പുസ്തകം 16:16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് പഴയ വഴികളോട് ചോദിച്ച് അതിൽ നടത്തി എന്ന് അവരോട് പറയുന്നു. യിർമ്യാ പ്രവചന പുസ്തകം 16:16 നിങ്ങൾ വഴികളോട് ചോദിക്കണം, കാരണം ഇതിൽ ഏതാണ് നല്ല വഴി. കാരണം അനേക ആളുകൾ ഈ വഴി കടന്നുപോയി ഈ കനാൻ ദേശത്തിലേക്ക് എത്തിച്ചേർന്ന വഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയ പാതകളോട് ചോദിച്ച് അതിൽ നടക്കാനായിട്ട് ഇടയാകണം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ പഴയ പാതകളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയൊന്നും അത് അത്ര അംഗീകരിക്കുകയില്ല. കാരണം അവരുടെ വഴികളെല്ലാം നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, എന്നാൽ പഴയ പാതകൾക്കുള്ള പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ അവർ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ അവർ ജീവിതമാകുന്ന മൂർച്ചയിലെ ഉരുക്കിയെടുത്ത അനേക വഴികളാണ് അവരുടെ വഴികളിലുള്ളത്. അതുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ, അവരുടെ പ്രമാണങ്ങൾ, അവരുടെ നടപ്പുകൾ നല്ലതിനെ തിരിച്ചറിഞ്ഞ് അതിൽ നടക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് ആ വഴിയിലൂടെ നിത്യജീവിതത്തിലെത്താനായിട്ട് സാധിക്കും. ദൈവത്തെ ദൈവം പരിചയപ്പെടുത്തുമ്പോൾ, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഞാൻ ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് ദൈവം നമ്മെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ അനുകരിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അവർ സ്വീകരിച്ച നല്ല വഴികൾ അവരിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് മുമ്പേ വഴികാട്ടികളായി തീർന്നിട്ടുള്ള അനേക പൂർവ്വ പിതാക്കന്മാരുടെ നല്ല വഴികളെ തിരഞ്ഞെടുത്ത് ആ നല്ല വഴികളിലൂടെ കനാൻ ദേശത്തേക്ക് ചെല്ലാനുള്ള ഒരു ഉത്തേജനമാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ പിതാക്കന്മാരെ തിരുമേനിമാരെ തിരിച്ച് എഴുന്നള്ളിക്കുമ്പോൾ അവരോട് ഉപദേശ രൂപേണ ചൊല്ലുന്ന ഒരു ഗീതത്തിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ജാതികളിൻ വഴി പോകരുതേ, ചമറവർ ഭവനെ പോകരുതേ എന്ന് പറഞ്ഞ് ചൊല്ലുന്ന ഒരു ഗാനമുണ്ട്. ഇത് വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വചനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നൽകുന്ന ഉപദേശവും ഇത് തന്നെയാണ്. ജാതികളുടെ വഴികെ പോകാതെ, ചമരിയാക്കാരുടെ വകകൾ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് ദൈവം നമുക്ക് തുറന്നു തന്നിട്ടുള്ള പൂർവ്വ പിതാക്കന്മാർ കടന്നുപോയ വഴികളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ അവരനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളിലൂടെ അവർ അനുഭവിച്ച ജീവിത അവർ കൊണ്ട് മുന്നോട്ട് നടന്ന ജീവിതയാത്രയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യതയുള്ളതായി തീരും എന്ന് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത് വഴി ഏത് എന്ന് ചോദിക്കുമ്പോൾ ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3:23 വാക്യത്തിൽ കാണുന്നുണ്ട്. ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴി, ഏദന്റെ പറുദീസയിൽ വെച്ച് ആദമോ ഹവ്വയും അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിന്ന് പാപം ചെയ്തു. എന്നാൽ അവരെ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാതെ ഇരിപ്പാനായിട്ട് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ആ വേദവാക്യം ഓർമ്മിപ്പിക്കുന്നത്. ഇനി അവർ ജീവത്തിന്റെ വൃക്ഷഫലം തിന്നിട്ട് എന്നേക്കും ജീവിക്കാൻ ഇടാവരാതിരിക്കേണ്ടതിന് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്താണ് ദൈവം അങ്ങനെ ചെയ്തത്? നാം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാരണം പാപം ചെയ്തതിന് ശേഷം ആ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കുമ്പോൾ പാപമുള്ള അവസ്ഥയിൽ അവർ നിത്യജീവിതം നിത്യമായി അവരുടെ ജീവിതത്തെ നയിക്കേണ്ടി വരും. എന്നാൽ അതിലും അവർക്ക് ഒരു മോചന കർമ്മം ആവശ്യമാണ്. ആ പാപത്തിന്റെ അറുതി വരുത്തേണ്ടതാണ്. പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗത്താൽ അവരുടെ സകല പാപങ്ങളെയും തിന്മകളെയും കഴുകി അവരെ അവർക്ക് വിശുദ്ധീകരിക്കം പ്രാപിക്കുവാനുള്ള അവസരവും വഴികളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് തന്റെ തിരിച്ചറിയുന്ന രക്ഷങ്ങളെ നമുക്ക് നൽകിയത്. പരിശുദ്ധ മാമോദീസ കുഞ്ഞുങ്ങൾക്ക് വിശ്വ കുർബാന നൽകുമ്പോൾ ചൊല്ലുന്ന ഗാനം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പർദീസയിൽ ആദാം വിധി നോക്കാത്ത ഫലം സാമോദം ഇന്ന് നിന്റെ വായിൽ വയ്ക്കുന്നു എന്ന്. അവർക്ക് ലഭിക്കാതെ പോയ ആ ഫലത്തെയാണ് നമുക്ക് നൽകുക. അതാണ് നമുക്ക് നൽകുന്ന ജീവവൃക്ഷത്തെങ്കിലുള്ള വഴി. അത് യേശു ക്രിസ്തുവാണ്. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. മൂന്നാമതായി ജീവങ്കിലേക്കുള്ള വഴിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7:14 ഓർപ്പിക്കുകയാണ്. രണ്ട് വഴികളുണ്ട്. ഒന്ന് ജീവങ്കിലേക്കുള്ള വഴി, മറ്റൊന്ന് നാശത്തിലേക്കുള്ള വഴിയുമാണ്. നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്, അതിലൂടെ കടന്നു പോകുന്നവർ അനേകരമാണ്. എന്നാൽ ജീവനിലേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുന്ന ഇടുക്കവും ഞെരുക്കവുമുള്ള പ്രയാസകരമായ ജീവിതമാണ്. അതിലൂടെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കവുമാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വഴി വിശാലതകളുടെ സന്തോഷദായകമായ അനുഭവങ്ങളുടെ ഒരു വഴിയായിട്ടാണ് ലോകത്തെ കാണുന്നത്. എന്നാൽ ദൈവസന്നിധിയിലേക്കുള്ള നിത്യതയിലേക്കുള്ള വഴി അല്പം ഞെരുക്കവും കഷ്ടതകളും യാതനകളും വേദനകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ ശുദ്ധി ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നമുക്ക് സ്വർഗീയ കനാനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് അവർക്ക് നൽകുന്ന നിർദ്ദേശം, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെല്ലണം. തെക്കേ ദേശം എന്ന പരാമർശം വേദപുസ്തകത്തിൽ അനേകം പ്രാവശ്യമുണ്ടെങ്കിലും അത് ശരിയായി അതിന്റെ സ്ഥലം സ്ഥാനം എവിടെയാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു ബോധ്യം. എന്നാൽ എനിക്കുള്ള എന്റെ ധ്യാനചിന്തയിൽ തോന്നിയ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ്. നാം ശ്രദ്ധിച്ചാൽ അറിയാം, നാം പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ തെക്കേ ദേശം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വലതുവശത്തായിരിക്കും. കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ തെക്കേ ദേശം തെക്കുവശം എപ്പോഴും വലതുവശത്താണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു 14:8 ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. ദൈവ സാന്നിധ്യ ബോധം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഇടമാണ് തെക്കേ ദേശം. നാം ദൈവത്തോട് ആഭിമുഖ്യത്തിൽ ജീവിക്കുമ്പോൾ നാം തെക്കേ ദേശത്തെ വഴിയിലൂടെ കടന്നു പോകും. നാം ദൈവസന്നിധിയിൽ നകന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നാം ആകുന്ന ദൈവവിരുദ്ധമായി പോകാനായിട്ട് ഇടയായിത്തീരും. നാം ശ്രദ്ധിച്ചാൽ അറിയാം, നാം സൂര്യനെ നോക്കുമ്പോൾ നമ്മുടെ നിഴലുകളെല്ലാം പിറകിലാണ്. എന്നാൽ നാം സൂര്യന് പുറം തിരിഞ്ഞു നിന്നാൽ നമ്മുടെ നിഴലുകളെല്ലാം നമുക്ക് വ്യക്തമായി കാണാം. ദൈവസന്നിധിയിൽ പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കുള്ള ശ്രേഷ്ഠതകളും മഹത്വങ്ങളും എല്ലാം വളരെ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ലഘുവായി മാത്രമേ, നമ്മൾ അതൊന്നും ദർശിക്കുന്നില്ല, അതൊന്നും നമ്മുടെ ജീവിതത്തിന് വലിയ വില കൽപ്പിക്കില്ല. എന്നാൽ ദൈവത്തിന് പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ മഹത്വമാണ്, ഇതൊക്കെ എന്തോ ശ്രേഷ്ഠമാണ്, എന്റെ നിഴലിന് ഏറെ നീളമുണ്ട്, എന്റെ നിഴലിന് നല്ല വണ്ണമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. നാം ശ്രദ്ധിക്കണം, ദൈവസന്നിധി പുറം ചേരിയിരിക്കുമ്പോൾ നാം കാണുന്ന മഹത്വങ്ങളൊക്കെ ഒരിക്കലും സ്ഥിരമായി നിൽക്കാത്തതാണെന്ന് കാണാറ്. നിഴലുകളുടെ പ്രത്യേകതകളാണല്ലോ, ഒരു സ്ഥായിയായ ഭാവം അതിലില്ല, അതിനൊരു സ്ഥിരമായ നിലനിൽപ്പില്ല, അതെപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, നാം ഈ തെക്കേ ദേശത്തേക്ക് കടന്നു പോകുവാൻ, ദൈവസന്നിധിയിൽ മുഖം തിരിഞ്ഞു നിൽക്കാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ഇടയായി തീരണം. നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ വരും വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഈ ലോകത്തിന്റെ അനുരൂപമാകാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത് ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ ദർശനമാണ് എന്ന് നമ്മെ നമ്മൾ ഓർക്കുക. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് പാപവും ഭാരവും എല്ലാം വിട്ടിട്ട് ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മെ സഹായിക്കുവാൻ ദൈവസന്നിധിയിലേക്കുള്ള ആഭിമുഖ്യമാണ്. അതുകൊണ്ട് തന്നെ തെക്കേ ദേശം എന്ന് പറയുന്നത് നാം ദൈവസന്നിധിന് അഭിമുഖമായി നിൽക്കുന്ന, പ്രാർത്ഥനാപൂർവമായി സമർപ്പണത്തോടെ നിൽക്കുന്ന അനുഭവമാണ് എന്ന് നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടെ ഈ വേദഭാഗത്തോട് എന്റെ ധ്യാനചിന്തയിൽ ഉണ്ടായിട്ടുള്ളതാണ്, വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ മാമോദീസായുടെ സ്ഥാനം ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോഴും തെക്കുവശത്താണ്. അതൊരു വീട്ടു ജനനത്തിന്റെ ഇടമാണ്, സഭയുടെ ഗന്ധമാത്രം എന്നാണ് മാമോദീസ തൊട്ടിയെ നമ്മൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നാം തെക്കേ ദേശത്തൂടെ കടന്നു പോകണമെങ്കിൽ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു വീട്ടു ജനനത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നുള്ള ഒരു വീട്ടു ജനനത്തെ കുറിച്ചുള്ള ബോധ്യമാണ് ഈ വേദഭാഗം നമ്മെ നൽകുന്നത് എന്ന് ഓർമ്മിക്കും. മൂന്നാമതായി ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയാം, അത് വേദപുസ്തക അധിഷ്ഠിതമല്ല, എന്റെ ധ്യാന ചിന്തയിലുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും, ഇനി എന്നാണോ തെക്കോട്ട് എടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇനി എന്നാണ് തെക്കോട്ടെടുക്കുക? കാരണം ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന അവസരത്തെ കുറിച്ചാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം തെക്ക് ദേശത്തൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ കനാൻ ദേശം ഉറ്റു നോക്കാനുള്ള ആഗ്രഹവും വ്യഗ്രതയും നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരാനായിട്ട് ഇടയാകും. മൂന്നാമതായി വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് മോശ അവരെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മലയുടെ മുകളിൽ കയറണം. വേദപുസ്തകത്തിൽ മുഴുവൻ ആകമാനം നാം പഠിക്കുമ്പോൾ മലയുടെ മുകളിൽ കയറുക എന്നുള്ളത് അതിശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-36 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ താബോർ മലയിൽ പ്രാർത്ഥിക്കാൻ പോയതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഉയർന്ന പ്രദേശത്ത് യേശു തമ്പുരാൻ തന്റെ ജീവിത അനുഭവങ്ങൾ രാത്രിയുടെ യാഗങ്ങളിലൊക്കെ അനേക സന്ദർഭങ്ങളിലും ഏകാന്ത സ്ഥലങ്ങളിലും മലയുടെ മുകളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച ദൈവസമ്പർക്കത്തിന്റെ ഇടമാണ്, ദൈവസംസർഗത്തിന്റെ ഇടമാണ് മലയുടെ മുകളായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമായിട്ട് അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. സമയത്തിന്റെ പ്രതികൂലം അതിലേക്ക് പോകുന്നില്ല. യേശുതമ്പുരാൻ അവിടെ പോയി താൻ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ്, യേശുതമ്പുരാൻ അവന്റെ മഹത്വത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ശിഷ്യന്മാർ അവനെ കണ്ടു. ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള വെണ്മയുള്ളവനായി അവനെ കാണുവാണ്. പ്രിയമുള്ളവരെ, മലയുടെ മുകളിൽ കയറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവം എന്ത് എന്ന് ചോദിച്ചാൽ അവനെ കാണേണ്ടതുപോലെ കാണുവാൻ, അറിയേണ്ടതുപോലെ അറിയുവാൻ, അവനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാ നിരതമായ മലയുടെ മുകളുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുകൾ വെച്ചിട്ടു പോയതുമില്ല എന്ന് തിരുവചനം തന്നെ പഠിപ്പിക്കുമ്പോൾ നാം ദൈവ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവമഹത്വം കാണുവാനും ദൈവദർശനം കാണുവാനും ദൈവത്തെ സുദർശിക്കുവാൻ നമുക്കിടയാകും എന്ന് ഓർപ്പിക്കുകയാണ്. അതേ സംഭവത്തെ തന്നെ പരാമർശിച്ചുകൊണ്ട് ദൃശ്യമായ പത്രോസ് ചെയ്യുക രണ്ടാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ ഈ ശബ്ദമുണ്ടായത് ഞങ്ങൾ കേട്ടു. ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം ആണ് അവർ കേട്ടത്. അവിടെ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്, ആ ശബ്ദം ഞങ്ങൾ കേട്ടു എന്ന്. ദൈവ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കും, യഥാർത്ഥമായി കേൾക്കാനും അറിയാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നത് പ്രാർത്ഥനാ നിരതമായ അനുഭവത്തിലാണ് എന്ന് നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്താണ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തെയാണോ അനുവർത്തിക്കുന്നതോ ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവ ശബ്ദം കേൾക്കുന്നതിലൂടെയാണ്, മലയുടെ മുകളിൽ നാം കയറുന്നതിലൂടെയാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ അതിനോട് കൂട്ടിച്ചേർക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം 19:17 ലോത്തിനെയും കുടുംബത്തിനെയും സോദോം ഗൊമോറയും രക്ഷിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ദൂതൻ അവരോട് പറയുന്നുണ്ട്, സോദോം രക്ഷിക്കഴിഞ്ഞപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ആ കാണുന്ന പർവ്വതത്തിലേക്ക് പോവുക, ജീവരക്ഷയ്ക്കായി ഓടി പോവുക, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഇവിടെ എങ്ങ് നിൽക്കുകയരുത് എന്ന് അവരോട് പറയുകയാണ്. അതുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോവുക എന്ന് പറയുന്ന സന്ദേശം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത, ജീവരക്ഷയ്ക്കായിട്ട് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന വിശുദ്ധ പർവ്വതം അത് ദൈവമാണ് എന്ന് തന്നെ ഓർപ്പിക്കുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടെ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ഓർപ്പിക്കട്ടെ, തിരിച്ച് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ഫലം കൊണ്ടുവരണം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. അനേക നാളുകളായി ആരാധനയിലൂടെ കൂട്ടായ്മകളിലൂടെ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ സംഘങ്ങളിലൂടെ ഒക്കെ നാം വർത്തിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, തിരിച്ചറിഞ്ഞു വരുമ്പോൾ എന്തേലും ഫലം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഈ 12 കനാൻ ദേശം ഉറ്റു നോക്കി മറിഞ്ഞു വരുമ്പോൾ ആ ദേശത്തിന്റെ സമ്പൽ സമൃദ്ധി അവർ കണ്ടിട്ട് അവർ അതിശയിച്ചു പോയി. എങ്ങനെയാണ് ജനത്തെ ആ ശ്രേഷ്ഠത വെളിപ്പെടുത്തേണ്ടതെന്ന് അറിയാൻ മനസ്സിലുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 23 അവർ റെസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരി വള്ളി പുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടി രണ്ടു പേർ കൂടി ചുമന്ന് അവർ മാതളപ്പഴവും മത്തിപ്പഴവും കൂടെ കൊണ്ടുപോയി. മുന്തിരി ഇങ്ങനെ വിളഞ്ഞ് നിറഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഇതെങ്ങനെ ജനത്തെ പൊറിപ്പെടുത്തേണ്ടത്, അവർ വലിയൊരു ചന്ത വെട്ടി അതിനകത്ത് ഈ മുന്തിരി തണ്ട് ചേർത്ത് വെച്ച് കെട്ടി താഴെ കൊണ്ടുവന്ന് ഇവരെ കാണിച്ചു. ഇത്രമാത്രം മുന്തിരി വിളയുന്ന അതിശേഷമായ ഫലങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കടന്നു വരുമ്പോൾ നമുക്ക് ഫലം കൂടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യാനായിട്ട് ഇടയായിരിക്കും. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. കനാൻ ദേശം ഉറ്റു നോക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നിറമാണ് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം. പ്രാർത്ഥനയോടും അനുകമ്പയോടും ദൈവാശ്രയത്തോടും നാം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നന്നായി നിർവഹിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ ഈ വഴി പോയി തെക്കേ ദേശത്ത് ചെന്ന് മലയുടെ മുകളിൽ കയറി ദേശം ഉറ്റു നോക്കി മടങ്ങി വരാനായിട്ട് നമുക്ക് നൽകുന്ന ദിവസമാണ് നിർദ്ദേശമാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. ഈ ആ കാര്യങ്ങൾ നാം അനുവർത്തിക്കുവാൻ ഈ ലോകത്ത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ന്യായവിധിയുടെ നാളിൽ ഇസ്രായേൽ ജനം ആ രാത്രിയിൽ കരഞ്ഞു നിലവിളിച്ചതുപോലെ ഒരു നിലവിളിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നാം ഓർത്തിരിക്കാനായിട്ട് ഇടയാകണം. തന്റെ വാക്ക് നിർത്തട്ടെ. 14 എന്ന വാക്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ആ രാത്രിയിൽ ജനമൊക്കെ ഉറക്കം നിലവിളിച്ചു, ജനമെല്ലാം ഉറക്കെ കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരവസരം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവർക്കും ദൈവ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ആശംസകളും നേരുന്നു. അവസരം നൽകിയ പ്രിയപ്പെട്ട വൈദികരോടുള്ള പ്രത്യേകമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ടെന്ന് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹിത വിശ്വാസ സമൂഹമേ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഫിലിപ്പ് മാത്യുവിന്റെ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഈ നോമ്പുകാലത്തിന്റെ പ്രാഥമിക ദിവസങ്ങളിൽ നമുക്ക് കേൾക്കുവാനിടയായതിൽ പ്രത്യേകിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പഴയ നിയമ പുസ്തകത്തിന്റെ തുടക്കം മുതൽ പുതിയ നിയമത്തിന്റെ അവസാനം വരെ പരാമർശിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സഞ്ചാരം വേദപുസ്തകത്തിലൂടെ നടത്തുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ നമുക്കിടയായി. ആഴത്തിലുള്ള അനുഗ്രഹീതമായ ചിന്തകൾ പ്രിയപ്പെട്ട അച്ഛൻ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു പരിചയപ്പെട്ടതെങ്കിലും പലപ്പോഴും മറന്നുപോയതാണ്. വിസ്മരിച്ചു പോയ കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ആവശ്യകത എന്തെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാനുമൊക്കെ വന്ന ഒരു വലിയ ശ്രമം പ്രിയപ്പെട്ട അച്ഛൻ നടത്തുകയുണ്ടായി. ഇതിനു മുമ്പൊക്കെയും അച്ഛന്റെ സന്ദേശത്തിൽ ഉൾക്കൊണ്ടതുപോലെ തന്നെ ഇതും തികച്ചും ദൈവശാസ്ത്രത്തിൽ ഊന്നിയതും ദൈവവചനത്തിന്റെ വ്യാഖ്യാനം നമ്മുടെ സഭാജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹപ്രദമാക്കണം എന്നുള്ള ചിന്തകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം കൃത്യമായി നമുക്ക് ലഭിക്കപ്പെട്ടത്. പഞ്ചഗ്രന്ഥങ്ങളിലെ സംഖ്യാപുസ്തകം 14:1 നമ്മളൊക്കെ ഈ വാക്യം ധാരാളം വായിച്ചിട്ടുണ്ട്. അത് വായിച്ച് അതിലൂടെ കടന്നുപോയി എന്നുള്ളതല്ലാതെ അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ പലപ്പോഴും സാധ്യമായില്ലെങ്കിൽ അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപുറുത്തു. സഭയൊക്കെയും അവരോട് മിസ്രയേൽ ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആരംഭം കുറിക്കുന്ന ഒരു വാക്യവുമായി മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഒന്ന്, ഈ കനാനിലേക്കുള്ള യാത്രയും ഈ പെറുപുറുപ്പിന്റെയും സങ്കടത്തിന്റെയും നിലവിളിയുടെയും അങ്ങനെ ഒരു ദിവസത്തെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ പ്രധാനമായി ഏത് വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം, ആ വഴികളെ കുറിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുകയും നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്ന് ഏത് വഴി തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ എപ്രകാരം യാത്ര ചെയ്യണം എന്ന ദൗത്യവും, തെക്കേദേശം എന്ന ഒരു വാക്കിനെ നമ്മൾ വേദപുസ്തകത്തിലൂടെയും പ്രാർത്ഥനാക്രമത്തിലൊക്കെ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന്റെ ധ്യാന ചിന്തകളും അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിലെ ചിന്തകളും ചേർത്ത് വെച്ചപ്പോൾ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത പുതിയ ചില ആശയങ്ങൾ പ്രിയപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടു. അതോടൊപ്പം മൂന്നാമതായി ഉയർന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെന്ന് ദൈവനമ്പുരാന്റെ മഹത്വം ദർശിക്കുവാനും ദൈവ ശബ്ദം കേൾക്കുവാനും തക്കവണ്ണമുള്ള ഒരു ആഹ്വാനവും പ്രിയപ്പെട്ട അച്ഛൻ നൽകി. എന്നാൽ ഏറ്റവും ഒടുവിലൊരു കാര്യം പറഞ്ഞു, ഈ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ദൈവത്തിനുണ്ട്, നീ എന്ത് കൊണ്ടാണ് മടങ്ങി വരുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ ആദ്യം മലങ്കാക്കയെ വിട്ട നോഹ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ മലങ്കാക്ക ഇങ്ങനെ തിരികെ വന്നതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല. അത് ഗ്രഹിക്കപ്പെട്ട മൃതശരീരത്തെ കൊത്തി ഭക്ഷിച്ചുകൊണ്ട് തന്റെ ഉപജീവന മാർഗത്തെ കൃത്യമാക്കുമ്പോൾ രണ്ടാമതായി പുറത്തേക്ക് വിട്ട പ്രാവ് ആദ്യം അതിനെങ്ങും ഇരിക്കുവാൻ സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ മടങ്ങി യജമാനായ നോഹയുടെ അടുക്കിലേക്ക് വന്നു. എന്നാൽ രണ്ടാം പ്രാവശ്യം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വിട്ടുകഴിഞ്ഞപ്പോൾ മടങ്ങി വരുന്നത് ഒലിവ് വൃക്ഷത്തിന്റെ ഒരു ചെറിയ ശാഖ, പുതുതായി ലോകത്തിൽ നാം പെടുത്തൊരു ശാഖയുമായിട്ടാണ് കടന്നു വരുന്നത്. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ആ ദൈവം തമ്പുരാൻ തന്റെ സൃഷ്ടികർമ്മത്തിലൂടെ ഒരായുസ് ഒരു മനുഷ്യനെ നൽകുന്നു, ഈ ലോകത്ത് ജീവിക്കുവാൻ അവസരം നൽകുന്നു, സമ്പത്തുണ്ടാക്കുന്നു, കുടുംബമായി ജീവിക്കുന്നു, വ്യത്യസ്തങ്ങളായ ടാലന്റുകളൊക്കെ നൽകുന്നു. ഈ യാത്രയിൽ അതിന്റെ ഒടുവിൽ നമ്മൾ ഈ പ്രകാശവും അനുഗ്രഹിക്കപ്പെട്ട വഴിയിലൂടെ യാത്ര ചെയ്യലും തെക്കേദേശത്തിന്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ദൈവശബ്ദവും ദൈവ സാന്നിധ്യവും തിരിച്ചറിഞ്ഞ് തിരികെ ചെല്ലുമ്പോൾ കർത്താവിന് ഒരു ചോദ്യമുണ്ട്, നീ ഈ ലോകത്ത് നിന്ന് എന്ത് സമ്പാദിച്ചു, എന്തുകൊണ്ടാണ് നീ മടങ്ങി വന്നത്, എന്താണ് നിന്റെ കൈവശമുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നും, പക്ഷെ അതൊന്നും ദൈവസന്നിധിയിലോ ദൈവരാജ്യത്തിലോ വിലപ്പെട്ടതല്ല. നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്ന നാണയം അല്ലെങ്കിൽ കറൻസി പോലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ സമ്പാദിച്ച ദ്രവ്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമ്മളിവിടെ ഉപയോഗിച്ചു തീർത്ത സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. പക്ഷേ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൃത്യമായി വെളിപ്പെടുത്തപ്പെടും. നന്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തപ്പെടും. നന്മ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറിച്ച് നന്മയോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വന്തം ജീവിതത്തിലും ദൈവത്തെ ആരാധ്യമായി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരും. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചു. ക്രിസ്തുവിന്റെ ജനനത്തെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കാത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് ധന്യമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. പ്രിയപ്പെട്ട ഫിലിപ്പ് മാത്യുവിനോടുള്ള സന്തോഷം സുബോറോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി
വിനയപൂർവ്വം പ്രത്യേകമായിട്ട് ഓർക്കുന്നു, സമർപ്പിക്കുന്നു. ദൈവം കൂടുതൽ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. അദ്ദേഹത്തിന്റെ അമേരിക്കൻ പര്യടനം, ശുശ്രൂഷകളൊക്കെ അനേകർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വന്നത് അലൻ, ഗീവർഗീസ്, ഫാദർ തോമസ് ഉമ്മൻ, കുഞ്ഞമ്മ, ലിസ്, അതുപോലെ തന്നെ ലില്ലിക്കുട്ടി ജോൺ, ഗീത എസ്, ഷൈജ, ജിബോയ് ആൻഡ് ഷൈൻ, വിനീത് അലക്കാട്ടർ, മാമൻ ചെറിയ, അതുപോലെ തന്നെ ഇന്ന് സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരാന്റി പ്രത്യേകമായിട്ട് ആലീസ് ആന്റി പ്രത്യേകമായിട്ട് ഉറക്കാം. അതുപോലെ തന്നെ സുജ, ജയനമ്മ, സോജൻ, ഓമന ശാന്തി, മറിയ, ജസലേലിയ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നമുക്ക് ഓർക്കാം. ഇപ്പോഴ് രണ്ട് ഈരടി അനുതാപത്തിന്റെ ഗീതം പാടും. അതിനുശേഷം മറ്റൊരു സ്വാഗതം വഹിക്കുന്നതായിരിക്കും. മാമനിച്ച
കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരി
ശിരസുകളെ ദൈവമുമ്പാകെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും ധന്യവാർന്ന പ്രഭാതം ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനും അങ്ങ് ഒരുക്കി തന്ന പാതകളിൽ നടക്കുവാൻ, ഞങ്ങളെ ചുവടെ വിളക്കുവാൻ, ഞങ്ങളെ പരിശീലിപ്പിക്കാൻ ഒരുക്കി തന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി അങ്ങയുടെ തിരുജനനത്തിന്റെ സ്മരണയെ ആഘോഷപൂർവ്വം വീണ്ടും വരവേൽത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കത്തക്കോണം ഞങ്ങളെ തന്നെ നോമ്പിൽ കൂടി ഒരുക്കാൻ പ്രേരിപ്പിക്കുന്ന ദിനങ്ങളിൽ ഈ കേട്ട വചനങ്ങളൊക്കെ കൂടുതൽ അങ്ങയുടെ പാതയിൽ മുന്നേറുവാൻ, അങ്ങ് ഒരുക്കുന്ന ദേശം കാണുവാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ തിരുവോപാസമർപ്പിച്ചു. ദൈവമേ, വേദനയും നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവർക്കും അവിടുന്ന് ആശ്വാസമാകണമേ. വേദന അറിയാതെ വണ്ണം ഭയത്തെ ഒക്കെ മാറ്റിക്കൊണ്ട് സ്വർഗത്തിലെ അപ്പൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യം അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചുവടുവെക്കുവാൻ പ്രേരിതമാക്കാനുള്ള ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ഒക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിപ്പാൻ തക്ക ഉടയാകണമേ. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുറിവുകള് ഉണങ്ങുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്ന അനേകരുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിശാചുരുക്കുന്ന കണികളിൽ നിന്നും ദുഷ്ട പത്രങ്ങളിൽ നിന്നൊക്കെ അവരുടെ ഭവനം രക്ഷിക്കപ്പെടുവാനും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അരുളി ചെയ്ത അങ്ങയുടെ ആയ ശാശ്വതമായ സമാധാനം അവരുടെ ഭവനങ്ങളിൽ നടമാടുവാൻ അവിടുത്തെ കൃപ എന്റെ ദാസരോട് കൂടെ ഉണ്ടാകണം. ഞാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെ എല്ലാം അങ്ങയുടെ കരുണയുടെ വിഭാഗം സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിനോട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും തിരുവോപ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും അവരുടെ പ്രവർത്തന മേഖലയൊക്കെ അങ്ങയുടെ കരണവും ഭാഗം സമർപ്പിക്കുന്നു. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയോർക്കും എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസുരത്തെയും നയിക്കുന്ന തിരുമേനിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും കൃഷ്ണ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ പ്രത്യേകം കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് തിരുവചനം നിർവഹിച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ശുശ്രൂഷിക്കുന്ന ഇടവകയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി കടന്നു വരുന്ന ഏവർക്കും ഒരു സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും അതിനേക്കാളുപരി ശാരീരിക മാനസിക സൗഖ്യത്തിന്റെയും ഒരു സ്ഥലമായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾ ഈ കൂട്ടായ്മയെ സ്പർശിക്കണമേ. കുറവുകൾ ഒരുപാടുണ്ട്. ആ കുറവുകളൊക്കെ നീക്കി നന്മയിൽ വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഈ കൂട്ടായ്മ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പകരം വാങ്ങിപ്പോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാളെ സ്തുതിച്ചു കൊഴുത്തോനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചവരോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മുടെ സഭയോടും സഭയുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.
സന്ധ്യമാർഗ്ഗത്തെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഇവിടെ ഐസക്കച്ചൻ പറഞ്ഞതുപോലെ വളരെ വളരെ ധന്യമാർന്ന ആഴമാർന്ന ഒരു ചിന്ത പറഞ്ഞ് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട റോയച്ചനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ സാന്നിധ്യം നടത്തം വന്ന മാമനച്ചനെ നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട വി സി വരകിസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, അതുപോലെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹം അറിയിക്കുന്നു. തിരുവനന്തപുരം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.